2021 മാർച്ച് 25 വ്യാഴാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ സെൻട്രൽ സ്പ്രെഡ് പേജിൽ നിന്ന് മുഖപ്രസംഗം. മലയാള സിനിമയുടെ സുവർണ നേട്ടം. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മലയാള സിനിമ കൈവരിച്ച നേട്ടം തികച്ചും അഭിമാനാർഹമാണ്. പ്രത്യേകിച്ചും കോവിഡ് മഹാമാരിയിൽ നിന്നും ശക്തമായ തിരിച്ചുവരവിനൊരുങ്ങുന്ന വേളയിൽ ലഭിച്ച ഈ സുവർണ നേട്ടം ചലച്ചിത്ര പ്രവർത്തകർക്ക് മാത്രമല്ല ചലച്ചിത്ര മേഖലയ്ക്കാകെ ഉത്തേജനമാകുമെന്നതിൽ സംശയമില്ല. മറ്റു ഭാഷകളിൽ നിന്ന് നേടിയ 2 പുരസ്കാരം ഉൾപ്പെടെ ആകെ 13 പുരസ്കാരങ്ങളാണ് മലയാളികളായ ചലച്ചിത്ര പ്രവർത്തകർ കരസ്ഥമാക്കിയത്. പ്രിയദർശൻ സംവിധാനം ചെയ്ത മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രം മികച്ച സിനിമയ്ക്കുൾപ്പെടെ 3 പുരസ്കാരങ്ങൾ നേടി. മോഹൻലാൽ മുഖ്യ കഥാപാത്രമാകുന്ന ഈ സിനിമ ധീരയോദ്ധാവ് കുഞ്ഞാലി മരക്കാറിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ളതാണ്. പ്രിയദർശന്റെ മകൻ സിദ്ധാർത്ഥിന് ഈ ചിത്രത്തിലൂടെ സ്പെഷ്യൽ ഇഫക്ട്സിനുള്ള പുരസ്കാരവും ലഭിച്ചു. മകനോടൊപ്പം പുരസ്കാരം വാങ്ങാൻ കഴിയുന്നത് പ്രിയദർശൻ എന്ന സംവിധായകന്റെ ചലച്ചിത്ര ജീവിതത്തിലെ അസുലഭ മുഹൂർത്തമായി കാണാം. മരക്കാറിലെ വസ്ത്രാലങ്കാരത്തിന് സുജിത് സുധാകർ, വി സായി എന്നിവരും പുരസ്കാരം പങ്കിട്ടു. തിളക്കമേറുന്ന മറ്റൊരു പുരസ്കാരം ഗാനരചനയ്ക്ക് കവി പ്രഭാവർമ്മയ്ക്ക് ലഭിച്ച അംഗീകാരമാണ്. കോളാമ്പി എന്ന ചിത്രത്തിൽ അദ്ദേഹം എഴുതിയ ആരോടും പറയുക വയ്യ എന്ന ഗാനത്തിലൂടെ മികച്ച ഗാനരചനയ്ക്കുള്ള പുരസ്കാരം 2 പതിറ്റാണ്ടിന് ശേഷം മലയാളത്തിലേക്ക് വന്നിരിക്കുകയാണ്. നേരത്തെ വയലാറിനും ഒ.എൻ.വിക്കും യൂസഫ് അലി കേച്ചേരിക്കും മാത്രം ലഭിച്ച ഈ പുരസ്കാരം പ്രഭാവർമ്മയിലൂടെ വീണ്ടും എത്തുമ്പോൾ മലയാള ഭാഷയ്ക്ക് ലഭിച്ച ബഹുമതിയായി കൂടി അതിനെ കാണാം. കള്ളനോട്ടത്തിലൂടെ മികച്ച മലയാള ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ രാഹുൽ റിജി നായർ, ബിരിയാണിയിലൂടെ പ്രത്യേക പരാമർശം നേടിയ സജിൻ ബാബു, ഹെലൻ എന്ന ചിത്രത്തിലൂടെ നവാഗത സംവിധായകനുള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരം കരസ്ഥമാക്കിയ മാത്തുക്കുട്ടി സേവ്യർ, ജല്ലിക്കെട്ടിലൂടെ മികച്ച ഛായാഗ്രാഹകരുള്ള ദേശീയ അവാർഡ് നേടിയ ഗിരീഷ് ഗംഗാധരൻ എന്നീ ചെറുപ്പക്കാർ മലയാള സിനിമയുടെ ഭാവി ശോഭനമാണെന്ന പ്രതീക്ഷ പകരുന്നു. കഥേതര വിഭാഗത്തിലും മലയാളത്തിന് മികവ് പുലർത്താനായി. മികച്ച കുടുംബമൂല്യമുള്ള ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശരൺ വേണുഗോപാൽ സംവിധാനം ചെയ്ത ഒരു പാതിര സ്വപ്നം പോലെ എന്ന ചിത്രമായിരുന്നു. സ്മാൾ സ്കെയിൽ സൊസൈറ്റീസ് എന്ന ഇംഗ്ലീഷ് ചിത്രത്തിലൂടെ ഈ വിഭാഗത്തിൽ വിപിൻ വിജയ് പ്രത്യേക പരാമർശവും നേടി. ഓസ്കാർ നേടി മലയാളത്തിന്റെ യശസ്സുയർത്തിയ റസൂൽ പൂക്കുട്ടി ഒത്ത സെരുപ്പ് സൈസ് 7 എന്ന തമിഴ് ചിത്രത്തിലൂടെ റീറെക്കോർഡിങ്ങിന് നേടിയ പുരസ്കാരവും പണിയ ഭാഷയിലുള്ള മികച്ച ചിത്രത്തിന് കെഞ്ചിറയിലൂടെ മനോജ് കാന നേടിയ പുരസ്കാരവും മലയാളികൾക്കുള്ള ബഹുമതി തന്നെ. ലോക സിനിമയിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ നിർമ്മിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അതിൽ ബോളിവുഡിനാണ് ആധിപത്യമെങ്കിലും മികവിന്റെ കാര്യത്തിൽ എന്നും മുന്നിൽ നിൽക്കാൻ മലയാളത്തിന് കഴിയുമെന്നത് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് ഇത്തവണത്തെ അംഗീകാരങ്ങൾ. പുരസ്കാരം നേടിയ എല്ലാ ചലച്ചിത്ര പ്രതിഭകളെയും ഞങ്ങൾ ഹാർദ്ദമായി അഭിനന്ദിക്കുന്നു. അത്രയെങ്കിലും ആശ്വാസം. കോവിഡ് കാലത്ത് വായ്പാ തിരിച്ചടവ് ഏർപ്പെടുത്തിയിരുന്ന മൊറട്ടോറിയം തുടരാൻ ധനകാര്യ സ്ഥാപനങ്ങളെ നിർബന്ധിക്കാനാവില്ലെന്ന സുപ്രീംകോടതി ഉത്തരവ് വായ്പക്കാരിൽ നല്ലൊരു ശതമാനത്തെ നിരാശരാക്കുമെങ്കിലും ബാങ്കുകളുടെയും മറ്റും നിലനിൽപ്പിന് ഏറെ ഗുണകരമാണ്. ലോക്ഡൌൺ ഏർപ്പെടുത്തിയതിനെ തുടർന്നാണ് കടുത്ത സാമ്പത്തിക ഞെരുക്കം കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ധനകാര്യ സ്ഥാപനങ്ങൾ വായ്പകളുടെ തിരിച്ചടവ് മരവിപ്പിച്ചത്. ആഗസ്റ്റ് വരെയാണ് ഇതിന് കാലയളവ് നിശ്ചയിച്ചിരുന്നത്. തിരിച്ചടവിന് സാവകാശം ലഭിച്ചതിലുണ്ടായ ആശ്വാസം അധികം നീണ്ടുനിന്നില്ല. മൊറട്ടോറിയം കാലത്തും വായ്പകളിന്മേലുള്ള പലിശ കൂട്ടുപലിശയായും പിഴപ്പലിശയായും ഉയർന്നുകൊണ്ടേയിരുന്നു. ഇങ്ങനെ കൂട്ടുപലിശയും പിഴപ്പലിശയും ഈടാക്കിയ സ്ഥാപനങ്ങൾ അത് തിരികെ നൽകാനാണ് പരമോന്നത കോടതി കൽപ്പിച്ചിരിക്കുന്നത്. മൊറട്ടോറിയം പ്രാബല്യത്തിലിരുന്ന 6 മാസക്കാലത്ത് വായ്പകൾക്ക് മുൻ നിശ്ചയിച്ച പ്രകാരം പലിശയില്ലാതെ കൂടുതലായി ഒരു പൈസ പോലും ഈടാക്കരുതെന്നാണ് നിർദ്ദേശം. മൊറട്ടോറിയം കാലത്തെ പലിശ മാസഘടുവിൽ ചേർത്ത് തിരിച്ചടവ് അതിൻ പ്രകാരം പുനഃക്രമീകരിക്കണമെന്നാണ് കോടതി തീർപ്പ്. ഇതോടൊപ്പം തന്നെ ബാങ്കുകാർക്കും ആശ്വാസം നൽകുന്ന തീരുമാനവുമുണ്ട്. തിരിച്ചടവ് കുടിശ്ശികയായി തുടരുന്ന പക്ഷം അത് ഈടാക്കാൻ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നിയമ നടപടികളുമായി നീങ്ങാമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. മൊറട്ടോറിയം കാലാവധി കഴിഞ്ഞിട്ടും വായ്പ തിരിച്ചടയ്ക്കാൻ കൂട്ടാക്കാത്തവർ ധാരാളമുണ്ട്. ഇപ്പോഴും തുടരുന്ന കോവിഡ് പ്രതിസന്ധി കണക്കിലെടുത്ത് എന്തെങ്കിലും ഇളവ് സർക്കാർ പ്രഖ്യാപിക്കുമോ എന്ന് പ്രതീക്ഷിച്ചു കഴിയുന്നവരാണ് തിരിച്ചടവിൽ വിമുഖത പുലർത്തുന്നത്. സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വായ്പകൾ തിരിച്ചടയ്ക്കാൻ കൂട്ടാക്കാത്തവർ വെട്ടിലാകും. കിട്ടാക്കടമായി മാറുന്ന വായ്പകൾ തിരിച്ചുപിടിക്കാൻ നടപടികളുമായി ബാങ്കുകൾക്ക് ഇനി മുന്നോട്ടു പോകാം. രാജ്യത്തെ ബാങ്കുകൾക്ക് ഇപ്പോൾ തന്നെ 7,00,000 കോടിയോളം രൂപ കിട്ടാക്കടമായുണ്ട്. മൊറട്ടോറിയം വായ്പകൾ കൂടി ചേർക്കുകയാണെങ്കിൽ ഇത് 8.7 ലക്ഷം കോടിയായി ഉയരും. ബാങ്കുകളുടെ ആരോഗ്യകരമായ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നതാണിത്. മൊറട്ടോറിയം കാലാവധി നീട്ടണമെന്ന ഒരു കൂട്ടം ഹർജികൾ നിരാകരിച്ചുകൊണ്ട് പുറപ്പെടുവിച്ച വിധിന്യായത്തിൽ പരമോന്നത കോടതി ഇക്കാര്യം എടുത്തു പറയുന്നുണ്ട്. ജനസമ്മതി നേടാനുള്ള കുറുക്കുവഴിയായി മൊറട്ടോറിയം ഉപയോഗപ്പെടുത്തുന്ന പ്രവണത രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. വായ്പകൾ എഴുതിത്തള്ളുന്നതും അതിന്റെ ഭാഗമാണ്. രാഷ്ട്രീയ ഇടപെടലുകൾ വഴി വൻകിടക്കാർ അതിഭീമമായ തോതിൽ വായ്പകൾ തരപ്പെടുത്തുന്നത് പണ്ടുമുതലേയുള്ള ഏർപ്പാടാണ്. സമീപകാലത്ത് ഇത്തരത്തിൽ ബാങ്കുകളെ കബളിപ്പിച്ചു മുങ്ങിയ വൻ വ്യവസായികൾ സസുഖം വിദേശങ്ങളിൽ വിലസുകയാണ്. അവരെ മടക്കിക്കൊണ്ടുവരാൻ തന്നെ സർക്കാരിന് വലിയ ചിലവ് വഹിക്കേണ്ടി വരാറുണ്ട്. കോവിഡ് കാലത്ത് വായ്പകളിന്മേൽ ചുമത്തിയ കൂട്ടുപലിശയും പിഴപ്പലിശയുമൊക്കെയായി ബാങ്കുകൾ 14,000 കോടി രൂപ ഈടാക്കാൻ ഒരുങ്ങിയതാണ്. കോടതി വിധിയോടെ അത് ഉപേക്ഷിക്കേണ്ടി വരും. വായ്പ എടുത്തവരെ സംബന്ധിച്ചിടത്തോളം അധിക പലിശ ബാധ്യത ഒഴിഞ്ഞുപോയത് ആശ്വാസം തന്നെയാണ്. പിഴപ്പലിശയും കൂട്ടുപലിശയുമൊക്കെ സാധാരണ വായ്പക്കാരെ സംബന്ധിച്ച് ദുർവഹം തന്നെയാണ്. വായ്പാ തിരിച്ചടവ് മുടങ്ങിയാൽ അത് പിന്നീടുള്ള വായ്പകളെ പ്രതികൂലമായി ബാധിക്കുമെന്നതിനാൽ ഒട്ടുമിക്ക പേരും ഏതു വിധേനയും മുടക്കം വരുത്താതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കാറുണ്ട്. തീരെ പറ്റാതെ വരുമ്പോഴാണ് മുടക്കം വരുന്നത്.